Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂലൈ മാസം 30-ാം തീയതി ബുധനാഴ്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ ലിയോ 14-ാമൻ പാപ്പ നൽകിയ സന്ദേശത്തിന്റെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശമാണ് ആവശ്യം. ലിയോ 14-ാമൻ പാപ്പ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാണ് എന്ന യേശുവിന്റെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ജൂലൈ 29-ാം തീയതി യുവജന ജൂബിലിയുടെ ഉദ്ഘാടന വേളയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മുന്നറിയിപ്പുകൾ കൂടാതെ ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ ചതുരത്തിലേക്ക് കടന്നുവരികയും യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിനു വേണ്ടിയുള്ള നിങ്ങളുടെ ശബ്ദങ്ങളും ഉത്സാഹവും നിലവിളികളും ഭൂമിയുടെ അറ്റം വരെ കേൾക്കുമെന്ന് പാപ്പ പറഞ്ഞു. ലോകത്തിന് ഇന്ന് പ്രത്യാശയുടെ സന്ദേശമാണ് ആവശ്യമെന്നും ഈ സന്ദേശങ്ങൾ എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നതിന് ഈ ജൂബിലി ദിവസങ്ങൾ സഹായകരമാകട്ടെയെന്നും പാപ്പ ആശംസിച്ചു. നിങ്ങളെല്ലാവരും ലോകത്തിലെല്ലായ്പ്പോഴും പ്രത്യാശയുടെ അടയാളങ്ങളായിരിക്കും എന്നതാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു. കൊമാൻഡ കത്തോലിക്ക ദേവാലയ ആക്രമണത്തിൽ പാപ്പ ഖേദം പ്രകടിപ്പിച്ചു. ഏകദേശം 40-ഓളം വിശ്വാസികളുടെ ജീവൻ അപഹരിച്ച കൊങ്കോയിലെ കൊമാൻഡയിലുള്ള കത്തോലിക്ക ദേവാലയത്തിൽ ഉഗാണ്ടൻ വിമതരിൽപ്പെട്ട അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് അംഗങ്ങൾ നടത്തിയ ഭീകരാക്രമണത്തെ ഒരിക്കൽ കൂടി അപലപിച്ചും ഖേദം പ്രകടിപ്പിച്ചും ലിയോ 14-ാമൻ പാപ്പ സംസാരിച്ചു. പാപ്പയുടെ അഭ്യർത്ഥന ഇപ്രകാരമായിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോയുടെ കിഴക്കൻ ഭാഗത്തുള്ള കൊമാൻഡയിൽ കഴിഞ്ഞ ജൂലൈ 26-ാം തീയതിക്കും 27-ാം തീയതിക്കും ഇടയിൽ രാത്രിയിൽ ദേവാലയത്തിലെ ജാഗരണ പ്രാർത്ഥനാവേളയിൽ പങ്കെടുത്തവർക്ക് നേരെ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിൽ ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ആക്രമണത്തിൽ ദേവാലയത്തിലും വീടുകളിലുമായിരുന്ന 40-ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇരകളായവരെ ദൈവത്തിന്റെ കരുണയ്ക്ക് ഭരമേൽപ്പിക്കുന്നതോടൊപ്പം പരിക്കേറ്റവർക്കു വേണ്ടിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമവും പീഡനവും അനുഭവിക്കുന്നവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്തരം ദുരന്തങ്ങൾ തടയുന്നതിന് പ്രാദേശികവും അന്തർദേശീയവുമായ ഉത്തരവാദിത്തങ്ങളുള്ളവർ ഒരുമിച്ചു പ്രവർത്തിക്കുന്നതിന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഹെൽസിങ്കി കരാറിന്റെ പ്രാധാന്യത്തെ അനുസ്മരിച്ച് ലിയോ 14-ാമൻ പാപ്പ. ശീതയുദ്ധാനന്തരം യൂറോപ്പിന്റെ സുരക്ഷയ്ക്കും സഹകരണത്തിനും ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്ന ഹെൽസിങ്കി കരാർ ഇന്നത്തെ ലോകത്ത് നടപ്പിലാക്കേണ്ടത് ഏറെ ആവശ്യമാണെന്ന് ലിയോ 14-ാമൻ പാപ്പ എടുത്തു പറഞ്ഞു. ജൂലൈ മാസം 30-ാം തീയതി വത്തിക്കാൻ ചതുരത്തിൽ നടത്തിയ പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഈ കരാറിനെ അനുസ്മരിച്ച് സംസാരിച്ചത്. ആഗസ്റ്റ് മാസം 1-ാം തീയതി ഈ കരാറിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിലാണ് പാപ്പ സമാധാനത്തിനായി ഈ കരാറിന്റെ മാതൃക ഇന്ന് ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും മതസ്വാതന്ത്ര്യത്തിന് പ്രത്യേകമായ ശ്രദ്ധ നൽകുന്നതിനും ഈ കരാറിന് സാധിച്ചിട്ടുണ്ട് എന്നതും പാപ്പ എടുത്തു പറഞ്ഞു. യുവജന ജൂബിലി ദൈവസാന്നിധ്യം തിരിച്ചറിയുവാനുള്ള അവസരമാകണം ആർച്ച് ബിഷപ്പ് ഫിസിക്കല്ല. ലിയോ 14-ാമൻ പാപ്പായുടെ നാമത്തിൽ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വാക്കുകളോടെയാണ് ജൂബിലി ആഘോഷങ്ങളുടെ ചുമതലയുള്ള സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രോ പ്രീഫെക്ട് മോൺസിഞ്ഞോർ റീനോ ഫിസിക്കല്ല യുവജന ജൂബിലി ഉദ്ഘാടന വിശുദ്ധ കുർബാന വേളയിൽ സംസാരിച്ചത്. തന്റെ അഭിസംബോധന വാക്കുകളിൽ ആർച്ച് ബിഷപ്പ് യുവജന സമ്മേളനം ജൂബിലി ആഘോഷങ്ങളുടെ മർമ്മപ്രധാനമായ ഒരു സമയമാണെന്നും വളരെക്കാലമായുള്ള കാത്തിരിപ്പിനൊടുവിൽ യുവജനങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും എടുത്തു പറഞ്ഞു. ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുവാനുള്ള പാപ്പായുടെ ക്ഷണം സ്വീകരിച്ചതിനും പ്രത്യാശയുടെ സംവാഹകരാകുന്നതിലും യുവജനങ്ങൾക്ക് അദ്ദേഹം നന്ദിയർപ്പിക്കുകയും ചെയ്തു. യുദ്ധമേഖലകളിൽ നിന്നും വരുന്ന യുവജനങ്ങളെ പ്രത്യേകം പരാമർശിച്ച ആർച്ച് ബിഷപ്പ് അവരുമായി ഏവരും സൌഹൃദം ഊട്ടിയുറപ്പിക്കണമെന്ന് സവിശേഷമായി ഓർമ്മിപ്പിച്ചു. സാഹോദര്യത്തിന്റെ ആലിംഗനം നമ്മെ ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും നയിക്കട്ടെയെന്നും ആശംസിച്ചു. വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് ജെറുസലേമിലെ പാത്രിയാർക്കീസുമാരും സഭാനേതാക്കളും വിശുദ്ധ നാട്ടിലെ സമാധാനപരമായ അന്തരീക്ഷത്തിന് ഭീഷണികൾ ഉയർത്തുന്ന ആക്രമണങ്ങൾ നിർത്തണമെന്നും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും സാംസ്കാരിക പൈതൃക സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്നും എടുത്തുപറഞ്ഞുകൊണ്ട് ജെറുസലേമിലെ പാത്രിയാർക്കീസുമാരും സഭാ നേതാക്കളും സംയുക്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ചു. ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമില്ലായ്മ ക്രൈസ്തവ സമൂഹങ്ങളെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ഏവർക്കും സമാധാനവും നീതിയും നിലനിർത്തുന്ന ധാർമ്മികവും നിയമപരവുമായ അടിത്തറകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി പാപ്പായുടെ പ്രതിവാര പൊതുദർശന പ്രഭാഷണം കേൾക്കാം. യൂറോപ്പിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ പൊതുവെ വേനൽക്കാല വിശ്രമത്തിന്റെ വേളയാകയാൽ ലിയോ 14 പാപ്പായും കുറച്ചുനാൾ റോമിന് പുറത്ത് അൽബാനോ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന കാസ്റ്റൽ ഗൊണ്ടോൾഫോയിലെ വേനൽക്കാല വസതിയിലായിരുന്നു. ഈ കാലയളവിൽ, അതായത് ജൂലൈ 2 മുതൽ 23 ഉൾപ്പെടെയുള്ള ബുധനാഴ്ചകളിൽ പാപ്പ പ്രതിവാര പൊതുദർശനം അനുവദിച്ചില്ല. കഴിഞ്ഞയാഴ്ച വത്തിക്കാനിൽ തിരിച്ചെത്തിയ പാപ്പ ഈ ബുധനാഴ്ച പ്രതിവാര പൊതുകൂടിക്കാഴ്ച പുനരാരംഭിച്ചു. പൊതുദർശന പരിപാടിയുടെ വേദി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ അംഗണമായിരുന്നു. അർക്കാംശുക്കൾ നിർലോഭം ചൊരിയപ്പെട്ടതിനാൽ താപാധിക്യം അനുഭവപ്പെട്ടെങ്കിലും വിവിധ രാജ്യക്കാരായിരുന്ന ആയിരങ്ങൾ തുറസായ ചത്തുരത്തിൽ സന്നിഹിതരായിരുന്നു. യുവജന ജൂബിലിയോടനുബന്ധിച്ച് 140-ലേറെ നാടുകളിൽ നിന്നെത്തിയിരിക്കുന്ന യുവതീ യുവാക്കളുടെ സാന്നിധ്യവും സവിശേഷമാവിധം പ്രകടമായിരുന്നു. പ്രാദേശിക സമയം രാവിലെ 9:15, ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 12:45 പാപ്പ തുറന്ന വെളുത്ത വാഹനത്തിൽ അങ്കണത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷവും ഉയർന്നു. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ തൊട്ടാശീർവദിക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്നിറങ്ങി പ്രസംഗവേദിയിലെത്തിയതിനെ തുടർന്ന് പാപ്പ തൃത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥവായനയായിരുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന യേശു ബദ്രനെ സുഖപ്പെടുത്തുന്ന സംഭവം 7:32-37 വാക്യങ്ങൾ ആയിരുന്നു പാരായണം ചെയ്യപ്പെട്ടത്.
A reading from the Gospel of Mark. They brought to him a deaf man who had an impediment in his speech.
ബദ്രനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബദ്രർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. ഈ സുവിശേഷ വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14 പാപ്പ തന്റെ സന്ദേശം നൽകി. പ്രത്യാശയുടെ ജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ തുടങ്ങിവെച്ച നമ്മുടെ പ്രത്യാശയായ യേശുവിന്റെ ജീവിതത്തെ അധികരിച്ചുള്ള പ്രബോധന പരമ്പര പാപ്പ അവിടത്തെ സൗഖ്യദായക പ്രവർത്തനങ്ങളെ അവലംബമാക്കി തുടർന്നു. പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത് ഈ വാക്കുകളിലാണ്.
Con questa catechesi terminiamo il nostro itinerario sulla vita pubblica di Gesù.
പ്രിയ സഹോദരി സഹോദരന്മാരെ, കൂടിക്കാഴ്ചകളും ഉപമകളും രോഗശാന്തികളും ഇഴചേർന്ന യേശുവിന്റെ പരസ്യജീവിതത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം ഈ പ്രബോധനത്തോടെ സമാപിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും സൗഖ്യപ്പെടൽ ആവശ്യമാണ്. മാനവാന്തസ്സിനെ കെടുത്തുന്ന അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയുമായ ഒരന്തരീക്ഷത്തിലൂടെ കടന്നുപോകുകയാണ് നമ്മുടെ ലോകം. സാമൂഹ്യ മാധ്യമ ബന്ധങ്ങളുടെ അതിപ്രസരത്താൽ രോഗാതുരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ അമിതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ വ്യാജമോ വികലമോ പോലുമായ ചിത്രങ്ങളാൽ നാം നിറഞ്ഞിരിക്കുന്നു. പരസ്പര വിരുദ്ധമായ വികാരങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് നമ്മുടെ ഉള്ളിൽ ഇളക്കിവിടുന്ന നിരവധി സന്ദേശങ്ങളാൽ നാം മുങ്ങിപ്പോകുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാം അണച്ചിടാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉളവായേക്കാം. ഒന്നും കേൾക്കാതിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നാം എത്താം. നമ്മുടെ വാക്കുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ നിശബ്ദതയിലേക്ക്. നമ്മൾ എത്ര അടുത്താണെങ്കിലും ലളിതവും ആഴമേറിയതുമായ കാര്യങ്ങൾ പോലും പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതായ ആശയവിനിമയ രാഹിത്യത്തിലേക്ക് പിൻവലിയാൻ നാം പ്രലോഭിതരാകും. ഇക്കാര്യത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു ഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംസാരിക്കുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യനെ അത് നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് സംഭവിക്കാവുന്നതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടതായി തോന്നിയതിനാൽ സംസാരിക്കാതിരിക്കാനും താൻ കേട്ട കാര്യങ്ങൾ നിരാശപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തതിനാൽ മൗനം പാലിക്കാനും ഈ മനുഷ്യൻ തീരുമാനിച്ചു. വാസ്തവത്തിൽ അവൻ സൗഖ്യം തേടി യേശുവിന്റെ പക്കലേക്ക് പോകുകയല്ല, മറ്റുള്ളവർ അവനെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. അവനെ ഗുരുവിന്റെ പക്കലേക്ക് കൊണ്ടുപോകുന്നത് അവന്റെ ഒറ്റപ്പെടലിൽ വിഷമിക്കുന്നവരാണെന്ന് ഒരാൾക്ക് തോന്നിയേക്കാം. എന്നാൽ യേശുവിന്റെ വചനം കേൾപ്പിക്കുന്നതിനായി ഓരോ വ്യക്തിയെയും അവിടുത്തെ പക്കലേക്ക് കൊണ്ടുപോകുന്ന സഭയുടെ പ്രതിരൂപവും ക്രൈസ്തവ സമൂഹം ഈ ആളുകളിൽ ദർശിച്ചു. ഈ സംഭവം നടക്കുന്നത് വിജാതീയരുടെ ഒരു പ്രദേശത്താണ്. അതിനാൽ ഇതര സ്വരങ്ങൾ ദൈവസ്വനത്തെ മുക്കിക്കളയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ. യേശുവിന്റെ പെരുമാറ്റം തുടക്കത്തിൽ വിചിത്രമായി തോന്നിയേക്കാം. കാരണം അവൻ അയാളെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇത് ആ വ്യക്തിയുടെ ഒറ്റപ്പെടലിനെ കൂടുതൽ എടുത്തുകാട്ടുന്നതായി പ്രതീതമാകുന്നു. എന്നാൽ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഈ മനുഷ്യന്റെ നിശബ്ദതയ്ക്കും ഉൾവലിച്ചിലിനും പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. സൗഹൃദത്തിനും സാമീപ്യത്തിനുമുള്ള അവന്റെ ആവശ്യകത യേശു മനസ്സിലാക്കിയതുപോലെയാണത്. ആഴമേറിയ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് ഓതുന്ന ചെയ്തികളിലൂടെ സർവോപരി യേശു മൗനഭരിത സാമീപ്യമേകുന്നു. അവൻ ഈ മനുഷ്യന്റെ ചെവികളിലും നാവിലും സ്പർശിക്കുന്നു. യേശു അധികം വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ഈ നിമിഷം അവന് ആവശ്യമുള്ള ഒരേയൊരു കാര്യം അവൻ പറയുന്നു, തുറക്കപ്പെടട്ടെ. മർക്കോസ് അറമായ ഭാഷയിലുള്ള എഫത്ത എന്ന വാക്കാണ് അതിന്റെ ശബ്ദവും ശ്വാസവും നേരിട്ട് കേൾപ്പിക്കുക എന്ന മട്ടിൽ ഉപയോഗിക്കുന്നത്. കേൾക്കുന്നതും സംസാരിക്കുന്നതും നിർത്തിയ ഈ മനുഷ്യനോടുള്ള യേശുവിന്റെ ക്ഷണം ലളിതവും മനോഹരവുമായ ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. യേശു അവനോട് ഇങ്ങനെ പറയുന്നത് പോലെയാണിത്, നിന്നെ ഭയപ്പെടുത്തുന്ന ഈ ലോകത്തിലേക്ക് സ്വയം തുറക്കൂ. നിന്നെ നിരാശപ്പെടുത്തിയ ബന്ധങ്ങളിലേക്ക് നീ നിന്നെ തന്നെ തുറന്നിടൂ. നീ നേരിടാതെ ഉപേക്ഷിച്ച ജീവിതത്തിലേക്ക് സ്വയം തുറന്നിടുക. തീർച്ചയായും സ്വയം അടച്ചുപൂട്ടുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. യേശുവുമായുള്ള കൂടിക്കാഴ്ച അനന്തരം ആ വ്യക്തി വീണ്ടും സംസാരിക്കുക മാത്രമല്ല, ശരിയായി സംസാരിക്കുകയും ചെയ്യുന്നു. സുവിശേഷകൻ ചേർത്ത ഈ ക്രിയാവിശേഷണം അയാളുടെ നിശബ്ദതയുടെ കാരണങ്ങളെക്കുറിച്ച് കൂടുതലായി എന്തോ നമ്മോട് പറയുന്നതായി തോന്നുന്നു. തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നതായി തോന്നിയതുകൊണ്ടോ ഒരുപക്ഷേ താൻ അപര്യാപ്തനാണെന്ന് തോന്നിയതുകൊണ്ടോ ആയിരിക്കാം ഈ മനുഷ്യൻ സംസാരം നിർത്തിവച്ചത്. തെറ്റിദ്ധരിക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഫലപ്രദമാകാൻ മാത്രമല്ല, നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഒഴിവാക്കാനും നമ്മുടെ ആശയവിനിമയ രീതിയെ സുഖപ്പെടുത്താൻ നാം എല്ലാവരും കർത്താവിനോട് അപേക്ഷിക്കേണ്ടതുണ്ട്. ശരിയായി സംസാരിക്കുന്നതിലേക്ക് മടങ്ങുന്നത് ഒരു യാത്രയുടെ തുടക്കമാണ്. ആ യാത്ര ഇതുവരെ അവസാനിച്ചിട്ടില്ല. വാസ്തവത്തിൽ ആ മനുഷ്യന് സംഭവിച്ചവ വിവരിക്കരുതെന്ന് യേശു വിലക്കുന്നു. യേശുവിനെ യഥാർത്ഥത്തിൽ അറിയാൻ നാം ഒരു യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. നാം അവനോടൊപ്പമായിരിക്കണം. അവന്റെ പീഡാനുഭവത്തിലൂടെ കടന്നു പോകണം. അവൻ അപമാനിതനായി യാതന അനുഭവിക്കുന്നതായി കാണുമ്പോൾ, അവന്റെ കുരിശിന്റെ രക്ഷാകര ശക്തി നാം അനുഭവിക്കുമ്പോൾ, നാം അവനെ യഥാർത്ഥത്തിൽ അറിയുന്നുവെന്ന് നമുക്ക് പറയാനാകും. യേശുവിന്റെ ശിഷ്യരാകാൻ കുറുക്കുവഴികളൊന്നുമില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, സത്യസന്ധമായും വിവേകത്തോടെയും ആശയവിനിമയം നടത്താൻ നമ്മെ പഠിപ്പിക്കാൻ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. മറ്റുള്ളവരുടെ വാക്കുകളാൽ മുറിവേറ്റവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആളുകളെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാനുള്ള തന്റെ ദൌത്യം സഭ ഒരിക്കലും അവഗണിക്കാതിരിക്കുന്നതിനും, അങ്ങനെ ജനങ്ങൾ അവന്റെ വചനം കേൾക്കുകയും അതിലൂടെ അവർ സുഖം പ്രാപിക്കുകയും അവന്റെ രക്ഷാകര സന്ദേശത്തിന്റെ സംവാഹകരാകുകയും ചെയ്യുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
Preghiamo per la Chiesa perché non venga mai meno al suo compito di portare le persone.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാ വിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. കോംഗോ റിപ്പബ്ലിക്കിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ജൂലൈ 26-27 തീയതികൾക്കിടയിലുള്ള രാത്രിയിലുണ്ടായ നിഷ്ഠൂര ഭീകരാക്രമണത്തിൽ തനിക്കുള്ള അഗാധ ദുഃഖം പാപ്പ ആവർത്തിച്ച് രേഖപ്പെടുത്തി. ഒരു ദേവാലയത്തിൽ ജാഗ്രത പ്രാർത്ഥനാ ശുശ്രൂഷയിലായിരുന്നവരും സ്വഭവനങ്ങളിൽ കഴിഞ്ഞിരുന്നവരും ഉൾപ്പെടെ 40-ലേറെ ക്രൈസ്തവർ ഈ ആക്രമണത്തിൽ വധിക്കപ്പെട്ടത് പാപ്പ വേദനയോടെ അനുസ്മരിച്ചു. ഈ ആക്രമണത്തിന് ഇരകളായവരെ പാപ്പ ദൈവിക കാരുണ്യത്തിന് സമർപ്പിക്കുകയും മുറിവേറ്റവർക്കും ലോകമഖിലം അക്രമത്തിനും പീഡനത്തിനും ഇരകളാകുന്ന ക്രൈസ്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത്തരം ദുരന്തങ്ങൾ തടയുന്നതിന് സഹകരിക്കാൻ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഉത്തരവാദിത്വം പേറുന്നവരെ പാപ്പ ആഹ്വാനം ചെയ്യുകയും ചെയ്തു.
ആഗസ്റ്റ് 1
ഹെൽസിങ്കി ഉടമ്പടിയുടെ അന്ത്യരേഖ ഒപ്പുവയ്ക്കപ്പെട്ടതിന്റെ 50-ാം വാർഷികമാണെന്നും ശീതയുദ്ധ പശ്ചാത്തലത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി 35 നാടുകൾ പുതിയൊരു ഭൗമരാഷ്ട്രീയ ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നുവെന്നും പാപ്പ അനുസ്മരിച്ചു. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വീണ്ടും അടുക്കുന്നതിന് അനുകൂലവും മതസ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംബന്ധിയായ താൽപര്യങ്ങൾ നവീകരിക്കുന്നതുമായിരുന്നു അതെന്നും പാപ്പ പറഞ്ഞു. അതിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ പങ്കാളിത്തവും പാപ്പ എടുത്തുകാട്ടി. സംഘർഷങ്ങൾ തടയുന്നതിനും പരിഹരിക്കുന്നതിനും സംഭാഷണത്തിൽ സ്ഥൈര്യം പുലർത്തുകയും സഹകരണം ശക്തിപ്പെടുത്തുകയും സവിശേഷ സരണിയായി നയതന്ത്രജ്ഞതയെ സ്വീകരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത പാപ്പ ചൂണ്ടിക്കാട്ടി. യുവജന ജൂബിലിക്കെത്തിയിരുന്ന യുവതി യുവാക്കളുടെ സാന്നിധ്യവും പൊതുകൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നത് പാപ്പ അനുസ്മരിച്ചു. പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ യുവജനങ്ങളെയും രോഗികളെയും നവദമ്പതികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തു. തുടർന്ന് കർത്തൃപ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ എല്ലാവർക്കും തന്റെ ആശീർവാദം നൽകി.
Dominus vobiscum
et cum spiritu tuo
sit nomen Domini benedictum
ex hoc nunc et usque in saeculum
adiutorium nostrum in nomine Domini
qui fecit caelum et terram
benedicat vos omnipotens Deus Pater et Filius et Spiritus Sanctus. Amen.
നിങ്ങൾ ഇതുവരെ കേട്ടത് പാപ്പായുടെ ബുധനാഴ്ചത്തെ പ്രതിവാര പൊതുദർശന പ്രഭാഷണം. ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.